ഇപ്പോഴും കൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ വാസ്തവമായിട്ടുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിലും ശക്തിയാലും ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നവൻ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് ധാരാളമായിട്ട് നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഈ അവസാന ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങൾ നിന്റെ വചനത്താലും അവിടുത്തെ ആത്മാവിനാലും ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിലടിയൻ ശരണപ്പെടുന്നു, ബലപ്പെടുത്തണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. തീത്തോസിന്റെ ലേഖനം 3:7 വായിക്കാം.
നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ,
നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ. പ്രിയമുള്ളവരെ, തിരുവചനത്തിലൂടെ നമ്മൾ വായിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് കാണുന്നിടത്തൊക്കെ ഈ വാക്ക് കാണും. എന്ത് വാക്കാണെന്നറിയാമോ? ധാരാളമായി. പ്രാർത്ഥനയെക്കുറിച്ച് യേശു പഠിപ്പിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ എത്രയധികം, ഹൗ മച്ച് മോർ, എത്രയധികം. ഇവിടെ പറയുകയാണ്, നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഇവിടെ ആയിരിക്കുന്ന ഈ ചർച്ചിനോട് ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുക. പ്രിയ സൗരങ്ങളെ, സ്നേഹത്തോടെ പറയാം, നമ്മുടെ ആർഗ്യുമെന്റിനോ കഴിഞ്ഞ 25 വർഷം കേട്ട പ്രസംഗങ്ങൾക്കോ വായിച്ചു തീർത്ത ബുക്കുകൾക്കോ ഒന്നിനും വരുവാനിരിക്കുന്ന ഓട്ടത്തിൽ നമ്മെ ജയത്തോടെ ഓടിക്കാൻ കഴിയത്തില്ല. നമ്മുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ ശക്തിക്ക് മാത്രമേ മുമ്പോട്ടുള്ള കാലങ്ങളിൽ നമ്മളെ ബലത്തോടെ നിർത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പാട്ട് പാടുന്നുണ്ടാവും, പക്ഷെ ബൈബിൾ പറഞ്ഞത് സങ്കീർത്തനങ്ങൾ നമ്മൾ പാടുന്നുണ്ട്. ഇന്ന് രാവിലെ 100 സങ്കീർത്തനം പാടി. നമ്മുടേതായ സങ്കീർത്തനങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, സ്തുതികളുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നത് ഇതെല്ലാം എങ്ങനെ ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളെ പാടണം. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞവരായി സ്തോത്രങ്ങളെ പാടണം. ആത്മാവ് നിറഞ്ഞവരായി തമ്മിൽ തമ്മിൽ സംസാരിക്കണം. പ്രിയമുള്ളവരെ, പൗലോസ് എഫേസൊസ് സഭയിൽ ചെന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. ഇവിടെ ആയിരിക്കുന്ന ഈ കൂട്ടായ്മ, ഈ ചർച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിലും ദൈവജനത്തിന് മുമ്പാകെ ചോദിക്കട്ടെ, ആർ യു ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ടിരിക്കുന്നുവോ? ഒരുപക്ഷെ ഏതോ ഒരു കാലഘട്ടങ്ങൾക്ക് മുമ്പ് അന്യഭാഷ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, പറയാത്തവരുണ്ടാകും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അനേക കാര്യങ്ങളും പാട്ടുകളും ഒക്കെ പാടിയിട്ടുണ്ടാകും. ഇതൊന്നും പരിശുദ്ധാത്മാവിന്റെ നിറവാണെന്നുള്ളതിന്റെ അതെ തെളിവല്ല. ദൈവജനം നമ്മോട് ചോദിക്കുന്നത് ഇന്ന് ഈ ഞായറാഴ്ച സമയം രാവിലെ 11:30 ഇവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണോ ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിലാണോ കഴിഞ്ഞ 7 ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നുപോയത്? ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുക, ദൈവത്തിന്റെ വചനത്തിൽ എല്ലായിടത്തും പറയുന്നത് തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം അളന്നു കൊടുക്കുമെന്നല്ല, അളവില്ലാതെ കൊടുക്കുമെന്ന. ഹല്ലേലൂയ. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവത്തിന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തിൽ നിരന്തരമായി സന്തോഷിക്കുന്ന ഒരു ദൈവത്തിൽ മാത്രമേ അവസാന നാളുകളിൽ ബലത്തോടെ നീക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ബെല്ലാരിയിൽ നിന്ന് റായദുർഗ എന്ന സ്ഥലത്തേക്കുള്ള ബസ് കയറിയപ്പോൾ വളരെ കുറച്ച് ബസ്സുകളേ ഉള്ളൂ, നിങ്ങൾക്കറിയാം, ഏതോ ഒരു ഒത്തിരി വിഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു ബസ്സാണ്. എന്നാ ഞാനും അവിടുത്തെ ടൈറ്റസ് ബ്രദർ ഇരുന്ന ആ സീറ്റിന്റെ തൊട്ടു മുമ്പിൽ എന്തോ ഒന്ന് കണ്ടു. എന്തോ ഒരു ലാംഗ്വേജ്, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഇപ്പം ടൈറ്റസ് ബ്രദർ പറഞ്ഞ ബസ് ചേട്ടാ എഴുതിയിരിക്കുന്ന എന്നറിയാമെന്ന് ചോദിച്ചു. അപ്പം ഒരു സ്റ്റിക്കർ ഒരാൾ ഒട്ടിച്ചിരിക്കുക, ഞങ്ങൾ ഇരുന്ന സീറ്റിന്റെ നേരെ മുമ്പിൽ ഒട്ടിച്ചിരിക്കുന്നു, കന്നഡത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മനസ്സിൽ കുറിച്ചിട്ടു അവന്റെ വചനങ്ങൾ ഭൂതലത്തിന്റെ അറ്റത്തോളം എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സുവിശേഷം എല്ലാ ജാതികളോടും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടുമ്പോൾ കർത്താവ് വരും. വില്ലേജിൽ ചെന്നപ്പം ഒരു വേപ്പുമരത്തിന്റെ മോളില് കേറാതെ പറ്റത്തില്ല, എന്തോ ഒരു ഒരു തകരപ്പാട്ടയിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം അടിച്ചൊട്ടിച്ചിട്ട് നൂൽക്കമ്പി കൊണ്ട് ആർക്കും പറിക്കാൻ മേലാത്തോലെ ചുറ്റി വെച്ചിരിക്കുക. ഞാൻ ചെന്ന വില്ലേജ്, ഇപ്പൊ ഞാൻ വിചാരിച്ചു വല്ല അവിടുത്തെ വല്ല ഇതിന്റെ പരസ്യമായിരിക്കും എന്ന് വിചാരിച്ചപ്പോ ഞാൻ അവരോട് ചോദിച്ചത് എന്തോ ഈ മരത്തിന്റെ മണ്ടലി കൃത്യം എല്ലാവരും വരുന്നിടത്തി കെട്ടിവെച്ചിരിക്കുന്ന എന്താ? അപ്പം അവര് പറഞ്ഞു എഴുതി വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തു എല്ലാവരുടെയും കർത്താവ്. ഹല്ലേലൂയ. ഏതോ സുവിശേഷ മീറ്റിംഗുകാര് ഗോസ്പൽ മീറ്റിംഗ് നടത്തി ഓരോ ഗ്രാമങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവൻ അവിടുത്തെ എല്ലാ മരത്തിന്റെ മോളിൽ കെട്ടിവെച്ചിട്ട് പോവുകയാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ലോർഡ് ഓഫ് ഓൾ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വചനങ്ങൾ ഭൂതലത്തിന്റെ അറ്റത്തോളം ചെല്ലുന്നു. ദ വേർഡ് ഓഫ് ദ ലോർഡ് ഈസ് നോട്ട് ബൗണ്ട്. ദൈവവചനത്തിനോ ബന്ധനങ്ങൾ ഇല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വാഹനം ഓടിക്കുന്നവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏത് ക്രോസിംഗിൽ ഏത് സിഗ്നലിൽ വണ്ടി നിർത്തിയാലും നിങ്ങൾ അവിടേക്ക് ഒന്ന് കണ്ണോടിക്കുക, അവിടെ എല്ലാം ഒന്നുകിൽ ഒരു വചനം ഉണ്ടാകും. ഹല്ലേലൂയ. ആണോ ഇല്ലയോ നിങ്ങൾ പറഞ്ഞാട്ടെ. ഒന്നുകിൽ കാണാം ജീസസ് ലവ്സ് യു, അല്ലെങ്കിൽ മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു. നിങ്ങൾ ബാംഗ്ലൂർ പട്ടണത്തിലെ ഏത് മൂലയിൽ വണ്ടി നിർത്തിയാലും നിങ്ങളുടെ ഫ്രണ്ടിലോ ബൈക്കിലോ സൈഡിലോ എവിടെയെങ്കിലും ഒക്കെ ദൈവത്തിന്റെ വചനങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാം. അത് കാണുമ്പോൾ ഓർത്തോണം അവന്റെ വരവ് അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഡീൽ മോഡിയോട് ഒരിക്കൽ വളരെ എഫക്റ്റീവായിട്ട് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ഡിയൽ മോഡിയോട് ഒരിക്കൽ രണ്ട് സ്ത്രീകൾ വളരെ എഫക്റ്റീവായിട്ട് നടന്ന മീറ്റിംഗിന്റെ അവസാനം വന്നിട്ട് പറഞ്ഞു, ഡിയൽ മോഡി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവര് പറഞ്ഞു, നിങ്ങൾക്ക് ശക്തി ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞു, അദ്ദേഹത്തിന് വിഷമമുണ്ടായി. അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുക, ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ശക്തിക്ക് വേണ്ടി ഈ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നുവോ? അദ്ദേഹത്തിന് ആദ്യം വിഷമമുണ്ടായെങ്കിലും ഭവനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവരുടെ പ്രാർത്ഥന യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയാ. ഹല്ലേലൂയ. അദ്ദേഹം പ്രാർത്ഥന ആരംഭിച്ചു. രാവും പകലും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അദ്ദേഹം പ്രാർത്ഥിച്ചു. ലോർഡ് ഫിൽ മീ വിത്ത് യുവർ ഹോളി സ്പിരിറ്റ്. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. രാവും പകലും ദൈവത്തോട് നിലവിളിച്ച് നിലവിളിച്ച് ഒരു ദിവസം റോഡിൽ കടന്നു പോകുന്ന ഒരു മീറ്റിംഗിൽ വെച്ചല്ല, ഒരു കൺവെൻഷൻ പന്തലിൽ വെച്ചല്ല, ഒരു ഒരു ഹാളിൽ വെച്ചല്ല, വാൾസ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്തൂടെ റോഡിൽ നടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് അദ്ദേഹത്തിന്റെ മേൽ കടന്നു വന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം കരങ്ങളിലെടുത്ത് ശക്തമായിട്ട് ഉപയോഗിച്ച ഡീൽ മോഡിക്ക് ദൈവശക്തി ആവശ്യമാണെങ്കിൽ ബലഹീനരായി എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് നിലവിളിക്കുക, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി, അത് മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദികൾ കർത്താവ് ഞങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേഗത്തിൽ കടന്നു പോകാം. എങ്ങനെയാണ് ദൈവം തന്റെ ആത്മാവിനെ കൊടുക്കുന്നത്? വാക്യങ്ങളെല്ലാം എടുക്കാനായിട്ട് സമയമില്ല. അതിനുശേഷം ശുശ്രൂഷ സംസാരിക്കുന്ന വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി. ഉൽപ്പത്തി 2:10 എടുക്കണ്ട, സ്ക്രീനിമാണ് കാണിച്ചാൽ മതി. ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കിയ തോട്ടം മനോഹരമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സമയമെടുത്തൊരു തോട്ടം ഉണ്ടാക്കി, ആ തോട്ടം നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയും ബ്യൂട്ടിഫുൾ, നന്നായിരിക്കുന്നു. ദൈവം ഏതെല്ലാം ഒരു തോട്ടം ഉണ്ടാക്കി, ആ തോട്ടത്തിൽ ദൈവം ആദ്യം ചെയ്ത് എന്താണെന്നറിയാമോ? തോട്ടം നനപ്പാൻ ഒരു നദി ദൈവം ഉണ്ടാക്കി. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി. തോട്ടം ഉണ്ടാക്കുക മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യം, ദൈവം തോട്ടമുണ്ടാക്കിയിട്ട് തോട്ടം നനയ്ക്കാനായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ തോട് പോരായിരുന്നു, ഒരു സ്ട്രീം പോരായിരുന്നു? പക്ഷെ ദൈവം അങ്ങനെയല്ല. And a river went out of Eden to water the garden. ദൈവത്തിന്റെ തോട്ടം എപ്പോഴും നനയ്ക്കുന്നത് ചെറിയ കൈത്തോടുകളല്ല, ദൈവത്തിന്റെ തോട്ടം നനയ്ക്കുന്നത് ദൈവത്തിന്റെ നദിയാണ്. ഹല്ലേലൂയ. ഇനി അതൊരു ദൈവം വേറൊരു കാര്യം കൂടെ ചെയ്തു. ഈ നദിയെ ദൈവം എന്തെന്നറിയോ, നാലായിട്ട് ഡിവൈഡ് ചെയ്തു. നിങ്ങൾക്ക് ആ തോട്ടം ആത്മാവിൽ കാണാൻ പറ്റുന്നുണ്ടോ? ദൈവം അതിന് പേരിട്ടു. ഒരു നദി കിഴക്കോട്ടൊഴുകുന്നു, ഒന്ന് അങ്ങോട്ടൊഴുകുന്നു, അത് ഹിദ്ദക്കിൽ നിന്നും ഫ്രാത്തെന്നും ഒക്കെ ദൈവം പേരിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവമുണ്ടാക്കിയ തോട്ടത്തിൽ ദൈവത്തിന്റെ നദി ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ തോട്ടത്തിന്റെ പേരെന്ന് പറയാമോ? ദൈവത്തിന്റെ തോട്ടത്തിന്റെ പേരെന്താ? ഏതനല്ല, അന്ന് അത് പഴയ സ്റ്റോറി. ദൈവത്തിന്റെ തോട്ടത്തിന്റെ പേര് പറഞ്ഞട്ടെ. എന്താ? ഈ സഭയാണ് ദൈവത്തിന്റെ തോട്ടം. ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയാണ് ദൈവത്തിന്റെ തോട്ടം. അവിടെ ദൈവം ചെയ്യുന്ന ഒരു കാര്യം എന്നറിയാമോ? ഈ തോട്ടം നനയ്ക്കുവാൻ ദൈവം ഒരു നദി അവിടെ ഒഴുക്കി, പെന്തക്കോസ് നാളിൽ ആ നദിയെ ഒഴുക്കിക്കൊണ്ടാണ് ദൈവം ഈ തോട്ടം ആരംഭിച്ചത്. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും അതിന്റെ വെള്ളം കിട്ടാതിരിക്കാൻ വേണ്ടി ദൈവം പല പല ബ്രാഞ്ചസ് അവിടെ ഒഴുക്കിയിട്ട് എല്ലാ മരങ്ങൾക്കും എല്ലാ ചെടികൾക്കും എല്ലാ ഫലങ്ങൾക്കും ധാരാളം വെള്ളത്തിന്റെ സപ്ലൈ കിട്ടാൻ വേണ്ടി ദൈവം ആ നദികളെ ഒഴുക്കിയവനാ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, അവിടെ തോട്ടത്തിൽ എന്തുണ്ടായിരുന്നു? രണ്ട് വൃക്ഷങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുതെന്ന് പറഞ്ഞ അവർ തിന്നു. അത് നമ്മുടെ വിഷയം. അത് അതൊക്കെ നമുക്കറിയാം. എന്നാ ജീവർഷം എവിടാ നിൽക്കുന്നേ? ഏതെന്റെ തോട്ടത്തിൽ ജീവർഷം എവിടാ നിന്നേന്ന് എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാമോ, ഏതെന്റെ തോട്ടത്തിൽ ജീവർഷം എവിടാ നിന്നേ? എന്തോ നദിയുടെ തീരത്തായിരിക്കും. കാരണം വെളിപ്പാട് ദിവസം 22 അധ്യായത്തിൽ ആ നദി ഒഴുകി വരുമ്പോൾ ആ ജീവർഷം നിൽക്കുന്നത് ആ നദിയുടെ തീരത്ത. എന്ന് പറഞ്ഞാൽ ജീവർഷമായി ക്രിസ്തു എവിടെ ഉണ്ടെന്ന് പറയാം. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കുള്ളിടത്താണ് കർത്താവിന്റെ സാന്നിധ്യമുള്ളത്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ പുറപ്പാടിലേക്ക് വരിക, ഞാൻ വേഗത്തിൽ കടന്നു പോവുക. പുറപ്പാടില് ജനത്തിന് വെള്ളം കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. ജനത്തിന് വെള്ളം കൊടുക്കുന്നൊരു ഭാഗത്ത് തീക്കൽ പാറയിൽ നിന്ന് ദൈവം അങ്ങോട്ട് തീക്കൽ പാറ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ മനസ്സില് ഉണ്ടാകുന്ന ചിന്ത, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 40 ലക്ഷം ജനത്തിന് എന്തേരെ വെള്ളം വേണം? ദൈവം അളന്നല്ല കൊടുക്കുന്നേ. ദൈവം കൊടുക്കുന്ന അങ്ങ് അളന്നല്ല കൊടുക്കുന്നത്. ദൈവം അളവില്ലാതെ കൊടുക്കുന്നവനാ. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിക്കേ, അവൻ മരുഭൂമിയിൽ, സങ്കീർത്തനങ്ങൾ വായിക്കുന്നു, അവൻ മരുഭൂമിയിൽ നിന്ന് നദികളെ ഒഴുകുമാറാക്കി, പാറയെ അടിച്ചു തോടുകൾ ഒഴുകി, അവിടെ കവിഞ്ഞൊഴുകി എന്ന് എഴുതിയേ. നിങ്ങൾ എടുക്കേണ്ട സങ്കീർത്തനം 78:15-16, സങ്കീർത്തനങ്ങൾ 78:20, സങ്കീർത്തനങ്ങൾ 78:16 വാക്യം അവിടെ പറഞ്ഞു, അവൻ പാറയടിച്ചു. പാറയടിച്ചപ്പോൾ വെള്ളം ധാരാളമായിട്ട് പുറപ്പെടുക ചെയ്യുന്നേ. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുണ്ട്? ദൈവം അവർക്ക് വെള്ളം കൊടുത്തത് ഇറ്റിറ്റായിട്ട് കൊടുക്കുമായിരുന്നു അല്ല. പാറയിൽ നിന്ന് അവൻ ഹീ ബ്രോട്ട് സ്ട്രീംസ് ഓൾസോ ഔട്ട് ഓഫ് ദ റോക്ക് ആൻഡ് കോസ്റ്റ് വാട്ടേഴ്സ് ടു റൺ ഡൗൺ ലൈക്ക് റിവേഴ്സ്. കണ്ടോ, ദൈവം ഇത് മരുഭൂമിയാന്ന് ഓർത്തോണം. He brought the streams also out of the rock and caused waters to run down like rivers. പാറയിൽ നിന്ന് ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു. വെള്ളം എങ്ങനെ ഒഴുകിയെന്നറിയോ? നദികളെ പോലെ വെള്ളം ഒഴുകി. അവിടെ മരുഭൂമിയിലെ വെള്ളം ആ ജനം ധാരാളമായിട്ട് കുടിച്ചതുകൊണ്ടാണ് അവർക്ക് ആ മരുഭൂമി യാത്ര എഫക്റ്റീവായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചു. പ്രിയമുള്ളവർ, നാം മുമ്പോട്ട് കടന്നു വരുമ്പോൾ വീണ്ടും വായിച്ചട്ടെ, ഏഷ്യ പ്രവചനം ഒന്ന് എടുത്താട്ടെ എല്ലാവരും. 43:17 ഒരു വാഗ്ദത്തം ഒന്ന് വായിക്കാം. 17 വാഗ്ദത്തം, ഏഷ്യ 43:17 വേഗത്തിൽ.
രഥം, കുതിര, സൈന്യം, ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു.
18 വാക്യം,
മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട.
ഒരു വാഗ്ദത്തം ശ്രദ്ധിച്ചു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. പിന്നെ
പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട.
പണ്ടുള്ളവയെ കുറിച്ച് ഇനി ചിന്തിച്ചുകൊണ്ടിരിക്കുക കണ്ട കാര്യമില്ല. എന്താ ദൈവം ചെയ്യാൻ പോകുന്നത്?
ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു.
എന്ത് വായിച്ചാട്ടെ?
അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും.
മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. 20 വാക്യം,
ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ.
എല്ലാവർക്കും ഒന്നും അല്ല കേട്ടോ, ശ്രദ്ധിച്ചേ, എല്ലാവർക്കും കുടിക്കാനല്ല. ആർക്കാ കുടിക്കാൻ കൊടുക്കുന്നേ? ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കാൻ ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങളെ കാണുമ്പോൾ നമ്മൾ ഓർത്തോണം, കർത്താവിന്റെ അരികിൽ ഓരോ ദിവസവും കടന്നു വന്ന് കർത്താവ് ഞങ്ങളുടെ ആത്മാവിന്റെ വലിയ ശക്തി എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ലോർഡ്, ഇനി ദൈവ 65 സങ്കീർത്തനക്കാരൻ എന്നാ പറയാം, ദൈവത്തിന്റെ നദിയിൽ വെള്ളം വെള്ളം, ദ റിവർ ഓഫ് ഗോഡ് ഈസ് എന്ന് പറഞ്ഞാട്ടെ, റിവർ ഓഫ് ഗോഡ് ഈസ് ഫുൾ ഓഫ് വാട്ടർ. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുക. പ്രിയമ, നമ്മൾ ചെല്ലാത്തോണ്ടാ കുഴപ്പം. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയാണ്, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇനി 36 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. യേശപ്രവാചകൻ പറയുകയാണ്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരുന്ന കർത്താവ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പുതിയമായപ്പോ എന്താ പറഞ്ഞേ? എന്നിൽ വിശ്വസിക്കുന്നു പറഞ്ഞാട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവഴുത്തുകൾ പറയുന്നത് പോലെ, ജീവിത തിരുവഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹാലലൂയ്യ! എവിടെ തിരുവഴുത്ത് ജീവജലത്തിന് നദികൾ കാണുന്നേ? പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ദൈവം ഒന്നാമത് ഞാൻ പറഞ്ഞു സഭയാകുന്ന തോട്ടം, അവിടെ ദൈവം നദികളെ ഒഴുക്കിയവനാ. ഇനിയും ചോദിക്കട്ടെ, നമ്മുടെ ഭവനം, നമ്മുടെ വീടുകൾ, നമ്മുടെ വീട്ടിൽ ഡ്രൈനസ് ആണ്, ജീവജലത്തിന് നദികളില്ല. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു കുടുംബം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒരു സാമ്പത്തിക പ്രയാസം കടന്നുപോയപ്പോൾ രണ്ട് രാജാക്കന്മാർ എടുക്കുന്ന 4:4 ഇങ്ങനെ കാണും. നിങ്ങൾക്കറിയാവുന്ന സ്റ്റോറിയാണ്ട്, വേഗത്തിൽ പറഞ്ഞു പോകാം. അവിടെ കടക്കാരൻ അവരുടെ മക്കളെ അടിമകളായിട്ട് പിടിച്ചോണ്ട് പോയപ്പം, വീട്ടില് നമ്മുടെ ഭാഷ പറഞ്ഞ വീട്ട് ഡ്രൈനസ് ആണ്. പ്രവാചകൻ പറഞ്ഞ എന്താണെന്നറിയോ? നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ മക്കളും ആദ്യം എവിടെ കയറണം? എന്ത് ചെയ്യണം? അകത്ത് കയറണം. എല്ലാ പാത്രങ്ങളുമായിട്ട് അകത്ത് കയറാൻ പറഞ്ഞു. വായിച്ചിട്ടില്ല, ശ്രദ്ധിക്കുക. പ്രവാചകൻ പറഞ്ഞ കാര്യമാണ്, ഡ്രൈനസ് മാറാൻ ഒരു കാര്യം ചെയ്യണം. ആദ്യം ഒരു കാര്യം, നമ്മുടെ ഈ ചുറ്റിക്കറക്കമെല്ലാം അവസാനിപ്പിച്ച് നാമും നമ്മുടെ മക്കളും മുറിക്കകത്ത് കയറി കഥ കടക്കണം. ഹാലലൂയ്യ! പാത്രങ്ങളെല്ലാം റെഡിയായിട്ട് വെക്കണം. ആ പാത്രങ്ങളിൽ ബൈബിള് കാണുകയാണ്, എത്രത്തോളം പാത്രങ്ങൾ ഉണ്ടായിരുന്നോ ആ പാത്രങ്ങളെല്ലാം എണ്ണ നിറച്ചു. ആ പാത്രങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എണ്ണ നിന്നുപോയി. ഹാലലൂയ്യ! നിങ്ങളുടെ വീട്ടിൽ എത്ര പാത്രമുണ്ട്? പാത്രം മീൻസ് വെസൽസ്. ഞാൻ ഉദ്ദേശിക്കുന്ന അലുമിനിയ പാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു വെക്കുന്ന ജീവനുള്ള പാത്രങ്ങളാ. ദൈവത്തോട് പറ, കർത്താവേ എന്റെ വീട്ടിൽ 4 പാത്രങ്ങളുണ്ട്, പക്ഷെ 4 എണ്ണം ഡ്രൈ ആയിട്ടിരിക്കുക. കർത്താവേ, നിന്റെ എണ്ണയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നീയും നിന്റെ മക്കളും ദൈവത്തോട് നിലവിളിച്ചാൽ ഞാനൊരു കാര്യം പറയാം, നിന്റെ വീട്ടിൽ 25 പാത്രം ഉണ്ടെങ്കിൽ 25 പാത്രങ്ങളെ നിറയ്ക്കുവാനായിട്ട് എന്റെ ദൈവം ശക്തനാ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹാലലൂയ്യ! നമ്മുടെ കണ്ണുകളുടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയപ്പെട്ടിട്ടില്ലപ്പാ. ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ മകനെ ആത്മാവിൽ നിറയ്ക്കണമേ, എന്റെ മകളെ ആത്മാവിൽ നിറയ്ക്കണമേ, സ്കൂളിലേക്ക് കടന്നു പോകുന്ന എന്റെ കുഞ്ഞുങ്ങളെ ആത്മാവിൽ നിറയ്ക്കണമേ കർത്താവേ, ജോലി ചെയ്യുന്ന എന്റെ ഭർത്താവിനെ ആത്മാവിൽ നിറയ്ക്കണമേ, സുവിശേഷ വേലയിലായിരിക്കുന്നവരെ കർത്താവേ ആത്മാവിന്റെ ഇരട്ടി പങ്കുകൊണ്ട് കർത്താവേ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചു കൊള്ളണം. പാട്ടുകാരനതാ പറഞ്ഞേ. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാൻ പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ നദിയെ കുറിച്ച് വീണ്ടും പറയാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിച്ചാട്ടെ, യോർദാനെ കുറിച്ച് പറയുന്നുണ്ട്. യോർദാന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? യോർദാന്റെ പ്രത്യേകത എന്താന്ന് പറയാമോ? എന്തോ യോർദാൻ ഒരു നദിയാണ്. എന്തോ എപ്പോഴും എപ്പോഴും എന്നുള്ളതിനേക്കാൾ ദൈവത്തിന് എന്താ പറയുന്നേ? യോർദാന്റെ പ്രത്യേകത ആരല്ലെന്ന് പറയാമോ? വേഗത്തിൽ പറയാമോ? യോർദാന്റെ പ്രത്യേകത, കൊയ്ത്തുകാലത്ത് അത് കരകവിഞ്ഞൊഴുകും. ഹാലലൂയ്യ! യോർദാൻ ഞാൻ വിശ്വസിക്കുന്ന ആത്മാവിന്റെ നദിയാ. ഇതേത് കാലമാണ് വേഗം നിങ്ങൾ പറ, ഇത് കൊയ്ത്തുകാലം തന്നെയാ. ഹാലലൂയ്യ! കൊയ്യുന്നവനത് കൊയ്ത്തുകാലമാ. കൊയ്ത്തുകാലത്ത് ഈ യോർദാൻ കരകവിഞ്ഞൊഴുകും, യോർദാൻ നിറഞ്ഞു കവിഞ്ഞൊഴുകും. ഹാലലൂയ്യ! പ്രിയമുള്ള, ദൈവത്തിന്റെ നദികളെ കുറിച്ച് ചിന്തിക്കുമ്പം ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ തോട്ടത്തിൽ ദൈവത്തിന്റെ നദിയുണ്ടായിരുന്നു, നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന്റെ നദിയുണ്ട്, അതാണ് ആ എണ്ണ വെസൽസിനെ നിറയ്ക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വാട്ട് അബൌട്ട് ദ ടെമ്പിൾ, ആലയം? ആലയത്തിന്റെ അവിടെ നിന്ന് ഇപ്പോ നദി പുറപ്പെടുക എന്താണ്? മുട്ടോളം അരയോളം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദി ഒഴുകിയ സമയത്ത് പ്രവാചകൻ പറയുകയാണ്, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന എല്ലാ പ്രാണികളും എന്ത് ചെയ്യും? ജീവിച്ചെഴുന്നേക്കും. ചലിക്കുന്ന എല്ലാ പ്രാണികളും ജീവിച്ച് എഴുന്നേക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, ക്ഷമിക്കണം. ഇന്നലെ രാത്രി വൈറ്റ്ഫീൽഡ് പറഞ്ഞു, ദൈവസഭ ഉഷാറായ പറ്റൂ സഹോദരങ്ങളെ.
ദൈവസഭയിലുള്ളവൻ ഇനിയും ഞായറാഴ്ച ബൈബിൾ പഠിക്കാൻ വേണ്ടി മാത്രം ബൈബിൾ തുറക്കുന്ന അവസ്ഥ വിട്ട് ഓരോരുത്തരും ദൈവവചനം സംസാരിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. കർത്താവിനോട് പറ, കർത്താവേ. അവർക്ക് ധൈര്യമില്ലായിരുന്നു. 4-ാം അധ്യായത്തിൽ ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷെ അവർ പ്രാർത്ഥിച്ച ഒരു കാര്യം എന്നറിയോ, കർത്താവേ നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മ അവരുടെ മേൽ വന്നു. അവരെല്ലാവരും ദൈവവചനം എങ്ങനെ സംസാരിച്ചേ? ബോൾനസ്, ധൈര്യത്തോടുകൂടിയാ സംസാരിച്ചേ, ധൈര്യത്തോടുകൂടിയാ സംസാരിച്ചേ. അവിടെ അങ്ങനെ കാണുന്നു. അവരെന്നാ പ്രാർത്ഥിച്ചേ? കർത്താവ് നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ കൃപ തരണം. അടുത്ത വാക്യം, അവരെല്ലാവരും ശ്രദ്ധിച്ചേ, ഓൾ, അവരെല്ലാവരും ദൈവവചനം, അവർ ആത്മാവ് നിറഞ്ഞവരായി ദൈവവചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവവചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഞാനൊരു പറഞ്ഞ കാര്യം ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം കടന്നു പോയി ഒരു വില്ലേജില്, ഞാൻ ദുബായി, അവിടെ ഇങ്ങനെ ആ വില്ലേജിലെ അടുക്കാറാകുമ്പോൾ പാട്ട് കേൾക്കാം. ഭയങ്കര താളത്തിലുള്ള പാട്ടാണ്, പ്രത്യേക ഒരു താളത്തിൽ ഇങ്ങനെ പാടി 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 വളരെ ദൂരെ നിന്ന് കേൾക്കാം. 10,000 ആളുകൾ താമസിക്കുന്ന വില്ലേജാ. ഞാൻ ആലോചിക്കും, ദൈവമേ, നമ്മൾ അവിടെ ആപ്പാടെ 10-15 പേരെ വിശ്വസിച്ചിട്ടുള്ളൂ, നമ്മൾ ഇനി അറിയാതെ ഒരു ഉണർവിട ആരംഭിച്ചതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതാണോ? ഈ ഗ്രാമത്തോട് അടുക്കും തോറും ഏകദേശം 7 മണി സമയമാണ്, നല്ല തണുപ്പുണ്ട്, ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ ആ ദേശത്തെ പ്രകമ്പനം കൊള്ളിക്കുക. അടുത്ത് ചെന്നപ്പോഴാ മനസ്സിലായേ, മലയ്ക്ക് പോകാനുള്ളവൻ അനേകം ആളുകൾ ഒരുമിച്ചിരുന്ന് അവൻ പാടുക. പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, നമ്മളിവിടെ ഏറ്റവും സന്തോഷകരമായിട്ടിരിക്കുമ്പോഴും കർണാടകത്തിന്റെ അനേക വില്ലേജുകളിൽ രാവും പകലും അന്യദേവന്മാരുടെ സ്തുതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തോട് പറ, കർത്താവേ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ. തിരുമഹത്വ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ നിന്റെ ആത്മാവിനെ കൂടാതെ എനിക്ക് കഴിയത്തില്ല. കേവലം ഏതെങ്കിലും ഇന്റർനെറ്റിലെ പ്രസംഗം കേട്ടതുകൊണ്ടോ, ഇവിടെയുള്ള 3-ഓ 4-ഓ പേരുടെ പ്രസംഗം കൊണ്ടോ, കർത്താവേ ഒരു കൂട്ടായ്മ കൊണ്ടോ, 4 കയ്യടി കൊണ്ടോ തൃപ്തിപ്പെടാതെ തിരുമുമ്പിൽ നിൽക്കുന്നതിന് മുമ്പായി എന്റെ വേലയെ തികച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങിച്ചെന്ന് അന്യ ആരാധന ശക്തികളെ ബന്ധിക്കുവാനും അനേകരെ വിടുവിച്ചു കൊണ്ടുവരുവാനുമുള്ള ആത്മാവിന്റെ ശക്തിയെ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പറയുമ്പോൾ നമുക്ക് പറയാം, കർത്താവ് യെരുശലേമിന്റെ മാതൃകകൾ എന്നോട് ചേർന്ന് പറ, ഏ തീ വെച്ചും ചുട്ടും കിടക്കുന്ന കർത്താവേ, ആലയത്തിന്റെ മഹിമ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഈ ദേശത്ത് നീ ആക്കി വെച്ചിരിക്കുമ്പോഴും ഞങ്ങൾ ഉറക്കത്തിലായിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഓരോ മക്കളുടെ മേലും വന്ന കർത്താവേ, ആ ഒരു ബേഡൻ കൊടുക്കണമേ, അനേകരെ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ, അനേകരെ കിടക്കവിട്ട് എഴുന്നേൽപ്പിക്കണമേ കർത്താവേ, ഉപസിപ്പാനായിട്ട് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ വചനം പറയാനുള്ള കൃപ തരണമേ. കർത്താവേ ഞങ്ങൾക്ക് ഭയമാണ്, ദൈവസേനയെ സംബന്ധിച്ചാട്ടെ ഞങ്ങൾക്ക് പേടിയാണ് കർത്താവേ, എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ജാതികളുടെയും ജനതകളുടെയും മധ്യത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കേണ്ടതിനായും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ ഈ കൂട്ടാനികളെ ഓരോ മക്കൾക്കും കൃപകളെ കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ രോഗശാന്തി വരങ്ങളാലും അത്ഭുതങ്ങളുടെ വരങ്ങളാലും കർത്താവേ ഓരോ ഇടത്തും സാക്ഷികളെ നിൽപ്പാൻ ആത്മാവിനാൽ നിറക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എന്നിൽ വിശ്വസിക്കേണ്ട ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും, കൂത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകും. ഞാൻ പറഞ്ഞു, നമ്മള് ഒരു ശകലം അന്യഭാഷ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടായ്മയിൽ ബുധനാഴ്ച 2 പ്രബോധനം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. അല്ല, അവിടെ കൊണ്ട് നിൽക്കരുത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ നദി എന്ന് പറയുന്നത് വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടോ? നയാഗ്ര ഫോൾസ് കണ്ടിട്ടുണ്ടോ? അവിടെ ഉണ്ട്, ഒരു സഹോദരൻ നയാഗ്ര ഫോൾസ് കണ്ടിട്ടുണ്ട്. വിക്ടോറിയ ഫോൾസ് കണ്ടിട്ടുണ്ടോ? ഞാൻ വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ. എത്ര ഭയങ്കരമായിരിക്കുന്ന സൗണ്ട്! ഓ, കോടിക്കണക്കിന് ലിറ്റർ വെള്ളം. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രകൃതി അനേക അത് ദിക്കുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വീണുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, നയാഗ്രഹത്തെക്കാൾ ശക്തിയുണ്ട് ആത്മാവിന്റെ പ്രവാഹത്തിന്. ഹല്ലേലൂയ. അത് നിന്റെ മേൽ വന്നാൽ അത് നിന്നെ ആത്മാവിന്റെ അടുത്തൊരു തലത്തിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അപ്പോഴാലയത്തിന്റെ പണി ഇങ്ങനെ നടക്കും. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ പണിയപ്പെടുമ്പോൾ നമ്മൾ ഒരു കാര്യം വിളിച്ചു പറയും, കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റും. ബിക്കോസ് കർത്താവ് വരുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആയി പോകരുത്. കോ കർത്താവ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പൊക്കോളാം, ഞങ്ങളൊരു കൂട്ടായ്മയ്ക്ക് പൊക്കോളാം, ഞങ്ങൾ എങ്ങനെയുള്ള സ്വർഗത്തിൽ പൊക്കോളാം. നോ, പ്രിയമുള്ളവരെ, ഗോ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് ചെല്ലുക. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എമി കർമൈക്കൽ വിദേശത്തു നിന്ന് ഇന്ത്യയിലെ ദേവദാസികളായ കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുന്ന അമ്മയെന്ന് പേര് വിളിക്കപ്പെട്ട അമി കർമൈക്കൽ, അവൾ അവളുടെ കുഞ്ഞുങ്ങളോടുകൂടെ ഒരു ദിവസം ഒരു ടൂർ പോയി. ടൂർ ഇതായിരുന്നു, അവരുടെ ദേശത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലൊരു നദി ഒരു മലയുടെ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്നുണ്ട്. അമ്മ എന്ന് വിളിക്കുന്ന അമി കർമൈക്കൽ പറഞ്ഞു, മക്കളെ, വി വിൽ ഗോ ടുഡേ, നമുക്ക് ഇന്ന് പോയിട്ട് ഇതിന്റെ സോഴ്സ് നമുക്ക് എവിടാന്ന് കണ്ടെത്താം, ഇതെവിടുന്ന തുടങ്ങുന്നേ. ഓക്കെ, അത് ഭയങ്കര സാഹസയാത്രയാണ്. ഒരു പറഞ്ഞു, വൺ ഹോട്ട് സെപ്റ്റംബർ ഡേ ഐ വെന്റ് വിത്ത് മൈ ചിൽഡ്രൻ ടു ഫൈൻഡ് ദ സോഴ്സ് ഓഫ് ദ റിവർ. അങ്ങനെ ഇവര് പോകുമ്പോ അവര് പറയുക, ഭയങ്കര സാഹസികമായ യാത്ര. രാവിലെ പോയി, ഒരു കുന്നു കയറി ചെന്നപ്പോ ഒരു വലിയ മലയാ. ആ മലയുടെ മുകളിലാണ് ഇതിന്റെ സോഴ്സ്, അവിടുന്ന് തുടങ്ങുന്നത്, അവിടെ അവർക്ക് ചെല്ലണ്ടേ. പക്ഷേ കുറേ അങ്ങ് ചെന്നപ്പം ഒരു വലിയ മരം വീണ് കിടക്കുക. കാടാ, കൊടുങ്കാട, വള്ളിച്ചെടികളൊക്കെ ഇങ്ങനെ കോർത്തോർത്ത് നിൽക്കുന്ന ഒരു കാട. ബാക്കി എല്ലാ പ്രതിസന്ധികളും അവർ തരണം ചെയ്തെങ്കിലും ആ തടി വലിയൊരു പ്രതിബന്ധം. അതിനടിയിൽ ഇങ്ങനെ ഈ ചെടികളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും ഇങ്ങനെ കോർത്ത് നെറ്റ് പോലെ കിടക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾ അവിടെ ചെന്ന് അവസാനിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കാണാം അതിന്റെ താഴെ ആ മരത്തിനടിയിൽ കൂടെ ആ സ്ട്രീം ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അവർ പറയാം, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി, അതാ ആ മലയുടെ മുകളിൽ അവിടെ നിന്നാണ് ആ നദി ഒഴുകുന്നത്. ഹല്ലേലൂയ. അവർ പറയുക, അവിടെ കൂടെ നിങ്ങൾ അവസാനിപ്പിക്കരുത്, ഉയരങ്ങളിലേക്ക് നോക്കുക. പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്ന പുത്രൻ, ഹീസ് അവർ സോഴ്സ്, എനിക്ക് അത്യന്തമായ പാറയെങ്കിലേക്ക് നീന്നെ നടത്തണമേ. അപ്പോൾ നമ്മൾ പറയും, എന്റെ ഉറവുകളൊക്കെയും നിന്നിൽ നിന്നാകുന്നുവെന്ന് സംഗീതനക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. പകുതി വഴികൊണ്ട് അവസാനിപ്പിച്ചോ. പ്രിയമുള്ളവരെ, ജീസസ് ഹീസ് ദ ബാപ്റ്റൈസർ ഇൻ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. യോഹന്നാൻ പറഞ്ഞു, ഒരു കാര്യം മാത്രം എനിക്കറിയാം, ഞാൻ ഇവിടുത്തെ അനേകം മേലധ്യക്ഷന്മാരെ ഒക്കെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, ബൈബിൾ പണ്ഡിതന്മാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, പരീശന്മാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്റെ വിഷയം, ഞാൻ ആരെ സ്നാനപ്പെടുത്തുന്നോ അവന്റെ മേൽ ആത്മാവ് ഇറങ്ങി വരികയും വസിക്കുകയും ചെയ്യുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു പ്രത്യേക ദിവസം യേശു കർത്താവ് ഇറങ്ങി വന്ന് സ്നാനപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാപന്ന ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു അവന്റെ മേൽ ആവർത്തിച്ചപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയമുള്ളവരെ, സ്റ്റാർട്ട് ക്ലൈമ്പിംഗ് ദ മൗണ്ടൻ. നമ്മുടെ പ്രയത്നം കൊണ്ടല്ല കിട്ടുന്നത്. കർത്താവ് പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് മറുപടി തരും. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇന്നു മുതൽ ഞങ്ങൾ കണ്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. ദൈവം നിന്നെ വിളിച്ചത് വെറുതെ ഇരിക്കാനല്ല, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തോട് പറ, അത് ചെയ്യാനുള്ള ആത്മബലം എനിക്കില്ല, ഞാനൊരു ധീരുവാണ് കർത്താവേ, എങ്കിലും ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. പറഞ്ഞാട്ടെ, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ തന്ന കർത്താവേ, വെറും ഏതോ ഒരു ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നതുകൊണ്ട് ആ പ്രതിസന്ധി കണ്ട് നീ അവിടെ നിൽക്കരുത്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആ സോഴ്സിന്റെ അടുത്ത് ചെന്നിട്ട് പറ, കർത്താവേ, നീ എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. അങ്ങനെ ആത്മാവിന്റെ നിറവിൽ ദൈവവേല ചെയ്ത് മനോഹരമായ ഒരു തീരത്ത് നിങ്ങൾ എത്തും. ആ തീരത്ത് ഒരു നദിയുണ്ട്. ആ തീരത്ത് ആ പ്രിയന്റെ കൂടെ നിങ്ങൾ ഈ പാട്ട് പാടും, ശുദ്ധവും ശുഭ്രവുമായുള്ള ജീവജലനദിയിൽ ഇരുകരയും ജീവവൃക്ഷ ഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനു ധ്യാനമേ. ശുദ്ധവും ശുഭ്രവുമായുള്ള ജീവജലനദിയിൽ ഇരുകരയും ജീ
ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ.
ഈ ഉദ്യാനത്തിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആ ഉദ്യാനത്തിൽ ലിറ്ററലി ജീവജല നദിയുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി ദ ട്രൂ സോഴ്സ് ഓഫ് അവർ അനോയിന്റിങ് ജീസസ് ക്രൈസ്റ്റ് ആത്മാവിനാലും ശക്തിയാലും നമ്മെ നിറയ്ക്കുന്ന കർത്താവ് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കൂട്ടായ്മയിൽ നിന്ന് ദേശത്തിന്റെ അനേക ഭാഗങ്ങളിലേക്ക് അനേക മിഷണറിമാരെ കർത്താവ് നിയമിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുന്ന നമ്പറുകളല്ല ഞങ്ങൾ സന്തോഷിക്കുന്നത്, ഇവിടെ നിന്ന് എത്ര പേർ തിരുനാമത്തിന്റെ മഹത്വത്തിനായി കടന്നു പോയിരിക്കുന്നു. ഹാലേലൂയ. ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു, കർത്താവ് അത് ചെയ്യും. നമ്മുടെ ആരുടെയും കഴിവിനാലും യോഗ്യതയാലും അല്ല, തന്റെ ആത്മാവിനെ പകരപ്പെടുമ്പോൾ ദൈവം ചെയ്യും. ഇവിടെ വെച്ചൊരു പക്ഷേ പ്രാർത്ഥിച്ചേക്കാം, അതുകൊണ്ട് നിർത്തരുത്. ഡീൽ മൂടിയ പോലെ പറ കർത്താവേ, ഐ വാണ്ട്, കർത്താവ് എനിക്കത് വേണം, എനിക്ക് ദാഹിക്കുന്ന കർത്താവേ നിന്റെ ആത്മാവിൽ നിന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്